ഓം ശാന്തി. 17/4/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഈ ആത്മീയ ഹോസ്പിറ്റൽ നിങ്ങളെ പകുതി കൽപ്പത്തേക്ക് സദാ ആരോഗ്യശാലിയാക്കി മാറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾ ദേഹി അഭിമാനിയായി ഇരിക്കണം. ചോദ്യം: ജോലിയെല്ലാം ചെയ്തുകൊണ്ടും ഏത് നിർദ്ദേശം ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കണം? ഉത്തരം: ബാബയുടെ നിർദ്ദേശമാണ്. നിങ്ങൾ ഒരു സാകാരി അല്ലെങ്കിൽ ആകാരി ശരീരത്തെയും ഓർമ്മിക്കരുത്. ഒരേ ഒരു ബാബയുടെ ഓർമ്മയുണ്ടെങ്കിൽ വികർമ്മം വിനാശമാകും. ഇതിലാർക്കും എനിക്ക് അവസരമില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം എല്ലാം ചെയ്തുകൊണ്ടും ഓർമ്മയിലിരിക്കാൻ സാധിക്കും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് ബാബയുടെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗിന് ശേഷം കുട്ടികളോട് പറയുന്നു, ബാബയെ ഓർമ്മിക്കൂ. അല്ലയോ പതിത പാവന, വന്ന് ഞങ്ങളെ പാവനമാക്കൂ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ബാബ ആദ്യം തന്നെ പറയുന്നു, ആത്മീയ അച്ഛനെ ഓർമ്മിക്കൂ. ആത്മീയ പിതാവ് എല്ലാവർക്കും ഒരാൾ തന്നെയാണ്. അച്ഛനെ ഒരിക്കലും സർവവ്യാപി എന്ന് പറയില്ലല്ലോ. എത്ര കഴിയുന്നുവോ കുട്ടികൾ ഏറ്റവും ആദ്യം ബാബയെ തന്നെ ഓർമ്മിക്കണം. ഒരേ ഒരു ബാബയെ അല്ലാതെ ഒരു സാകാരി അല്ലെങ്കിൽ ആകാരിയെയും ഓർമ്മിക്കരുത്. തീർത്തും സഹജമല്ലേ? മനുഷ്യർ പറയാറുണ്ട്, ഞങ്ങൾ ബിസിയാണ്, അവസരമില്ല. എന്നാൽ ഓർമ്മിക്കുന്ന കാര്യത്തിൽ എപ്പോഴും അവസരമുണ്ട്. ബാബ യുക്തി പറഞ്ഞു തരുന്നു. ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമേ നമ്മുടെ പാപം ഭസ്മമാകൂ. മുഖ്യമായ കാര്യം തന്നെ ഇതാണ്. ജോലി ചെയ്യേണ്ട എന്നൊരിക്കലും പറയുന്നില്ല. അതെല്ലാം ചെയ്തുകൊണ്ടും കേവലം ബാബയെ ഓർമ്മിക്കൂ. എന്നാൽ വികർമ്മം നശിക്കും. ഞങ്ങൾ പതിതരാണ് എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ട്. സാധു സന്യാസി ഋഷി മുനിമാർ എല്ലാവരും സാധന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭഗവാനെ ലഭിക്കാനാണ് സാധന ചെയ്യുന്നത്. ഭഗവാന്റെ പരിചയമില്ലാതെ ഒരിക്കലും ഭഗവാനെ ലഭിക്കില്ല. നിങ്ങൾക്കറിയാം, ലോകത്തിൽ മറ്റാർക്കും തന്നെ ബാബയുടെ പരിചയം ഇല്ല. ദേഹത്തിന്റെ പരിചയം എല്ലാവർക്കുമുണ്ട്. വലിയ വസ്തുവിനെ കുറിച്ചുള്ള പരിചയം പെട്ടെന്ന് ലഭിക്കുന്നു. എപ്പോഴാണോ ബാബ വരുന്നത്, അപ്പോഴേ ആത്മാവിന്റെ പരിചയം ലഭിക്കൂ. ആത്മാവും ശരീരവും രണ്ടും രണ്ടാണ്. ആത്മാവ് ഒരു നക്ഷത്രമാണ്, അതിസൂക്ഷ്മമാണ്. ആത്മാവിനെ ആർക്കും കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് ദേഹി അഭിമാനി ആയിരിക്കണം. ഇതും ഒരു ആശുപത്രിയാണ്. പകുതി കൽപ്പത്തേക്ക് വേണ്ടി സദാ ആരോഗ്യശാലിയായി മാറാൻ. ആത്മാവ് അവിനാശിയാണ്, ഒരിക്കലും നശിക്കുന്നില്ല. ഈ ആത്മാക്കൾ എല്ലാവരും അവിനാശിയാണ്, ശരീരം വിനാശിയുമാണ്. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് നമ്മൾ ആത്മാക്കൾ അവിനാശിയാണ്. നമ്മൾ 84 ജന്മം എടുക്കുന്നു. ഇതും ഡ്രാമയാണ്. ഡ്രാമയിൽ ഏതെല്ലാം ധർമ്മസ്ഥാപകർ എപ്പോഴെല്ലാമാണോ വരുന്നത്, എത്ര ജന്മം എടുക്കുന്നു, ഇതിനെക്കുറിച്ചെല്ലാം അറിയാൻ സാധിക്കും. 84 ജന്മത്തിന്റെ മഹിമ തീർച്ചയായും ഒരു ധർമ്മത്തിലുള്ളവർക്ക് മാത്രമായിരിക്കും. എല്ലാവർക്കും ഒരിക്കലും 84 ജന്മമെടുക്കാൻ സാധിക്കില്ല. എല്ലാ ധർമ്മങ്ങളും ഒരിക്കലും ആദ്യം തന്നെ വരില്ലല്ലോ. നമ്മൾ മറ്റുള്ളവരുടെ കണക്കുകൾ എന്തിനാണ് എടുക്കുന്നത്? ധർമ്മസ്ഥാപനയ്ക്കായി ഏതേതെല്ലാം സമയത്ത് വരുന്നു എന്നറിയാമല്ലോ. പിന്നീട് ആ ധർമ്മത്തിന്റെ വൃദ്ധിയുണ്ടാകുന്നു. എല്ലാവർക്കും സത്വപ്രധാന അവസ്ഥയിൽ നിന്ന് തമോ പ്രധാനമാവുക തന്നെ വേണം. എപ്പോഴാണോ ലോകം തമോ പ്രധാനമാകുന്നത്, അപ്പോഴാണ് ബാബ വന്ന് സത്വപ്രധാന സത്യുഗം സ്ഥാപിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ അറിയുന്നു, നമ്മൾ ഭാരതവാസികൾ തന്നെയാണ് പിന്നീട് പുതിയ ലോകത്തിലേക്ക് വന്ന് രാജ്യം ഭരിക്കുന്നത്. മറ്റൊരു ധർമ്മത്തിലുള്ളവരും ഉണ്ടാകില്ല. നിങ്ങൾ കുട്ടികളിലും ആർക്കാണോ ഉയർന്ന പദവി നേടേണ്ടത് അവർ കൂടുതൽ ഓർമ്മയിൽ ഇരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ബാബയ്ക്ക് വാർത്തകൾ എഴുതുന്നു. ബാബ ഇത്ര സമയം ഓർമ്മയിൽ ഇരുന്നു. ചിലർ ലജ്ജ കാരണം വിവരങ്ങൾ നൽകുന്നില്ല. ബാബ എന്തു വിചാരിക്കും എന്ന് ചിന്തിക്കുന്നു. എന്നാൽ ബാബയ്ക്കും അറിയാമല്ലോ, സ്കൂളിൽ ടീച്ചർ വിദ്യാർത്ഥികളോട് പറയാറുണ്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ തോറ്റുപോകും എന്ന്. ലൌകിക മാതാപിതാക്കളും കുട്ടികളുടെ പഠിപ്പിലൂടെ മനസ്സിലാക്കുന്നു ഇവർ പഠിക്കുന്നത് വലിയ സ്കൂളിലാണ് എന്ന്. ഇവിടെ നമ്പർ പ്രകാരത്തിൽ ഇരുത്താൻ സാധിക്കില്ല. ബുദ്ധികൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു, നമ്പർ പ്രകാരത്തിൽ തന്നെ ആയിരിക്കുമല്ലോ. ചിലപ്പോൾ ബാബ നല്ല നല്ല കുട്ടികളെ എവിടെയെങ്കിലും പറഞ്ഞയക്കും. അവർ പോയതിനു ശേഷം പിന്നീട് മറ്റുള്ളവർ എഴുതുന്നു, ഞങ്ങൾക്ക് മഹാരഥികളെയാണ് ആവശ്യം. അപ്പോൾ തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കും ഇവർ നമ്മളെക്കാളും സമർത്ഥശാലികളാണ് എന്ന്. തീർച്ചയായും നമ്പർ വൈസ് ആയിരിക്കും. ചിത്ര പ്രദർശനിയിലും അനേക പ്രകാരത്തിലുള്ളവർ വരുന്നുണ്ട്. അപ്പോൾ അവരെ പരിശോധിക്കാനായി ഗൈഡുകളും ആവശ്യമാണ്. വരുന്നവരെ സ്വീകരിക്കാൻ നിൽക്കുന്നവർക്ക് അറിയാം ഇവർ ഏതു പ്രകാരത്തിലുള്ള ആളുകളാണെന്ന്. പറഞ്ഞു കൊടുക്കുവാനായി നിൽക്കുന്നവരോട് സൂചനയിലൂടെ ഇവർ കാണിച്ചു കൊടുക്കണം നിങ്ങളാണ് ഇന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്ന്. ആളുകളെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇവർ ഫസ്റ്റ് ഗ്രേഡ് ആണോ സെക്കൻഡ് ഗ്രേഡ് ആണോ തേർഡ് ഗ്രേഡ് ആണോ എന്ന്. നമുക്ക് എല്ലാവരുടെയും സേവനം ചെയ്യണം. ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ സത്കരിക്കണം. ഇതും ഒരു നിയമമാണ്. ബാബ അല്ലെങ്കിൽ ടീച്ചർ കുട്ടികളുടെ മഹിമ ക്ലാസിൽ പാടുന്നതും ഏറ്റവും വലിയ സത്കാരമാണ്. പേര് പ്രശസ്തമാക്കുന്ന കുട്ടികളുടെ മഹിമ അല്ലെങ്കിൽ സത്കാരം ചെയ്യുന്നു. ചിലർ ധനവാനാണെങ്കിൽ ധാർമ്മിക ചിന്താഗതി ഉള്ളവരാണെങ്കിൽ അവരെ സത്കരിക്കുമല്ലോ. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഉയർന്നതിലും ഉയർന്നത് ഭഗവാനാണ്. എല്ലാവരും പറയുന്നുണ്ട് ഈശ്വരൻ ഏറ്റവും ഉയർന്നതാണ്. പിന്നീട് സർവവ്യാപി എന്നും പറയുന്നു. ഒറ്റയടിക്ക് താഴ്ത്തുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും ഏറ്റവും ഉയർന്നതിലും ഉയർന്നത് ഭഗവാനാണ്. മൂലവതന നിവാസിയാണ്. സൂക്ഷ്മവതനത്തിൽ ദേവതകളാണ്. ഇവിടെ മനുഷ്യരാണ് വസിക്കുന്നത്. ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ നിരാകാരനാണ്. നിങ്ങൾക്കിപ്പോൾ അറിയാം വജ്രസമാനമായിരുന്ന ദേവതകൾ ഇപ്പോൾ കക്കയ്ക്ക് സമാനമായി. പിന്നീട് ഭഗവാനെ തന്നെക്കാളും താഴ്ന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി. ഭഗവാനെക്കുറിച്ചുള്ള തിരിച്ചറിവില്ല. നിങ്ങൾ ഭാരതവാസികൾക്കാണ് ഈ തിരിച്ചറിവ് ലഭിക്കുന്നത്. പിന്നീട് നിങ്ങൾക്ക് തന്നെ ഇത് ഇല്ലാതാകുകയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകുന്നു. ധാരാളം പേർക്ക് ബാബയുടെ തിരിച്ചറിവ് ലഭിക്കുന്നു. നിങ്ങളുടെ മുഖ്യ ചിത്രങ്ങളാണ് ത്രിമൂർത്തി, സൃഷ്ടിചക്രം, വൃക്ഷം. ഈ ചിത്രങ്ങളിലെല്ലാം എത്ര ജ്ഞാനത്തിന്റെ പ്രകാശമാണ് ഉള്ളത്. ഏതൊരാൾക്കും അറിയാം ഈ ലക്ഷ്മി നാരായണന്മാർ സത്യയുഗത്തിന്റെ അധികാരികളായിരുന്നു എന്നുള്ളത്. ശരി, സത്യയുഗത്തിന് മുൻപ് എന്തായിരുന്നു? ഇതും ഇപ്പോഴാണ് നിങ്ങൾ അറിയുന്നത്. ഇപ്പോൾ കലിയുഗത്തിന്റെ അന്ത്യമാണ്. പ്രജകൾക്ക് മേലാണ് രാജ്യം ഭരിക്കുന്നത്. ഇപ്പോൾ ആർക്കും തന്നെ രാജപദവി ഇല്ല. സത്യയുഗവും കലിയുഗവും തമ്മിൽ എത്ര വ്യത്യാസമാണ്! സത്യയുഗത്തിന്റെ ആദിയിലും രാജാക്കന്മാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ കലിയുഗത്തിലും രാജാക്കന്മാർ ഉണ്ട്. ഇവിടെ ഉള്ളവർ പാവനരല്ല. എന്നാൽ പൈസ കൊടുത്തിട്ടാണെങ്കിലും പദവി നേടിയെടുക്കും. ഇവിടെ ആരെയും മഹാരാജാക്കന്മാർ എന്ന് പറയില്ല. പൈസ കൊടുത്ത് പദവി നേടുകയാണ്. പട്യാലയിലെ മഹാരാജാവ്, ജോധ്പൂരിലെ മഹാരാജാവ്, ബിക്കാനീറിലെ മഹാരാജാവ് ഇവരെല്ലാവരും പദവി നേടിയെടുത്തവരാണ്. പിന്നീട് ഈ പേരുകളും അവിനാശിയായി ഉണ്ടാകുന്നു. ആദ്യം പവിത്രമായ മഹാരാജാക്കന്മാരായിരുന്നു, ഇപ്പോൾ അപവിത്രമായി. രാജാവ്, മഹാരാജാവ് എന്ന വാക്കുകളാണ് ഉപയോഗിക്കുക. ഈ ലക്ഷ്മി നാരായണന്മാർ സത്യയുഗത്തിലെ അധികാരികളായിരുന്നു. പിന്നീട് ഇവരിൽ നിന്നും ആരാണ് രാജ്യം കൈയടക്കിയത്, രാജധാനിയുടെ സ്ഥാപന എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ 21 ജന്മത്തേക്ക് വേണ്ടി പഠിപ്പിക്കുന്നു. മറ്റുള്ളവർ പഠിച്ച് ഈ ജന്മത്തേക്ക് തന്നെ വക്കീൽ പദവി നേടിയെടുക്കുന്നു. നിങ്ങളിപ്പോൾ പഠിച്ച് ഭാവിയിലെ മഹാരാജ മഹാറാണി ആകുന്നു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് പുതിയ ലോകത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പഴയ ലോകമാണ്. ഇവിടെ എത്ര തന്നെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടെങ്കിലും വജ്ര വൈഡൂര്യങ്ങളുടെ കൊട്ടാരം ഉണ്ടാക്കാൻ ആർക്കും ധൈര്യമില്ല. സത്യയുഗത്തിലുള്ള ഓരോ കൊട്ടാരങ്ങളും വജ്ര വൈഡൂര്യങ്ങൾ പതിപ്പിച്ചതായിരിക്കും. ഉണ്ടാക്കാനും അധികം സമയമെടുക്കില്ല. ഈ ലോകത്തിലും ഭൂകമ്പം സംഭവിക്കുമ്പോൾ ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പണിയെടുത്ത് 1-2 വർഷങ്ങൾക്കുള്ളിൽ മുഴുവൻ പട്ടണവും പുതിയതാക്കി മാറ്റുന്നു. പുതിയ ഡൽഹി ഉണ്ടാക്കുന്നതിലും 8-10 വർഷങ്ങൾ എടുത്തു. എന്നാൽ ഇവിടെയുള്ള തൊഴിലാളികളും അവിടെയുള്ള തൊഴിലാളികളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്നത്തെ കാലത്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കെട്ടിടം ഉണ്ടാക്കുന്നതിന്റെ സയൻസും വളരെ ശക്തമാണ്. എല്ലാം തയ്യാറായി തന്നെ ലഭിക്കുന്നു. പെട്ടെന്ന് തന്നെ ഫ്ളാറ്റുകളും തയ്യാറാവുന്നു. ഇവിടെ എല്ലാം പെട്ടെന്നാണ് ഉണ്ടാക്കുന്നത്. പിന്നീട് സത്യയുഗത്തിൽ എല്ലാം ഉപയോഗത്തിൽ വരുന്നു. ഇവിടുന്ന് അങ്ങനെയുള്ള സംസ്കാരം നിറച്ച് അങ്ങോട്ട് പോകുന്നു. ഈ സയൻസിന്റെ സംസ്കാരവും കൊണ്ടുപോകും. ഇപ്പോൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, പാവനമാകണമെങ്കിൽ ബാബയെ ഓർമ്മിക്കൂ. ബാബയും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് പഠിപ്പ് നൽകുന്നത്. കുട്ടികൾ ബാബയുടെ ഓർമ്മയിലാണോ ഇരിക്കുന്നത്? നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും ബാബയെ ഓർമ്മിക്കൂ. എന്തുകൊണ്ടെന്നാൽ ജന്മജന്മാന്തരത്തിലെ പാപം ശിരസിലുണ്ട്. ഏണിപ്പടികൾ താഴേക്ക് ഇറങ്ങി 84 ജന്മങ്ങൾ എടുത്തു. ഇപ്പോൾ ഒരു ജന്മത്തിനുള്ളിൽ തന്നെ കയറുന്നു. കലകൾ ഉയരുന്നു. എത്രത്തോളം ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം സന്തോഷവും ഉണ്ടാകും, ശക്തിയും ലഭിക്കും. വളരെയധികം കുട്ടികളെ ബാബ മുന്നിൽ വച്ചിരിക്കുന്നു, എങ്കിലും അവർ ഓർമ്മയിൽ അല്പം പോലും ഇരിക്കുന്നില്ല. ജ്ഞാനത്തിൽ തീവ്രഗതിയിലാണെങ്കിലും ഓർമ്മയുടെ യാത്രയിൽ പിറകിലാണ്. ബാബ കുട്ടികളുടെ മഹിമ പാടുന്നു. ബ്രഹ്മാ ബാബ നമ്പർ 1-ലാണെങ്കിൽ തീർച്ചയായും അത്രത്തോളം പ്രയത്നിക്കുന്നുണ്ടാവുമല്ലോ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ശിവബാബയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ബുദ്ധിയോഗം ബാബയിലേക്ക് വെക്കാൻ സാധിക്കും. ബ്രഹ്മാവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹവും പറയുന്നത് ബാബയെ ഓർമ്മിക്കൂ എന്നാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ചിത്രങ്ങൾ. നിരാകാരനെയാണ് ഭഗവാൻ എന്ന് പറയുക. ബാബ വന്ന് ഈ ശരീരം ധാരണ ചെയ്യുന്നു. ഒരേയൊരു ഭഗവാന്റെ കുട്ടികൾ എല്ലാ ആത്മാക്കളും സഹോദരന്മാരാണ്. ആത്മാക്കൾ ഈ ശരീരത്തിൽ വിരാജിതരാണ്. എല്ലാവരും അകാലമൂർത്തികളാണ്. ഭൃക്കുട്ടി അകാലമൂർത്തി ആത്മാവിന്റെ സിംഹാസനമാണ്. അകാല സിംഹാസനം എന്ന് പറയുന്നത് മറ്റൊരു വസ്തുവിനെയും അല്ല, ഈ സിംഹാസനം അകാലമൂർത്തി ആത്മാവിന്റേതാണ്. ഭൃക്കുട്ടി മധ്യത്തിൽ ആത്മാവ് വിരാജിതനാണ്. ഇതിനെയാണ് അകാല സിംഹാസനം എന്ന് പറയുക. അകാല സിംഹാസനം അകാലമൂർത്തി ആത്മാവിന്റേതാണ്. ആത്മാക്കളെല്ലാം അകാലനാണ്. എത്ര സൂക്ഷ്മമാണ്! ബാബ സിംഹാസനം എവിടെ നിന്ന് കൊണ്ടുവരാനാണ്? ബാബ പറയുന്നു, ഇത് എന്റെ കൂടെ സിംഹാസനമാണ്. ഞാൻ വന്ന് ഈ സിംഹാസനം ലോണായി എടുക്കുന്നു. ബ്രഹ്മാവിന്റെ വൃദ്ധ സാധാരണ ശരീരത്തിലെ അകാല സിംഹാസനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, എല്ലാ ആത്മാക്കളുടെയും സിംഹാസനം ഇതുതന്നെയാണ്. ഇവിടെ മനുഷ്യരെക്കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്, മൃഗങ്ങളെക്കുറിച്ച് അല്ല. ആദ്യം മൃഗത്തെക്കാളും മോശമായ സ്വഭാവമുള്ള മനുഷ്യർ നന്നാവട്ടെ. ആരെങ്കിലും മൃഗത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ പറയൂ, ആദ്യം അവനവനെ നന്നാക്കൂ. സത്യയുഗത്തിലെ മൃഗങ്ങൾ വളരെ നല്ലതും ഫസ്റ്റ് ക്ലാസ്സും ആയിരിക്കും. അവിടെ അഴുക്കൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ പ്രാവുകളുടെ കാഷ്ടമെല്ലാം ഉണ്ടെങ്കിൽ ശിക്ഷ നൽകുമായിരുന്നു. ലേശം പോലും അഴുക്ക് ഉണ്ടാകില്ല. അവിടെ അതെല്ലാം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നു. മൃഗങ്ങളൊന്നും കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ കാവൽ നിൽക്കുന്നു. വളരെ വലിയ ശുദ്ധത പാലിക്കുന്നു. ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൽ പോലും എത്ര ശുദ്ധിയാണ്. ശങ്കരന്റെയും പാർവതിയുടെയും എല്ലാം ക്ഷേത്രത്തിൽ പ്രാവുകളെ കാണിക്കുന്നുണ്ട്. അവിടെ തീർച്ചയായും ക്ഷേത്രം മുഴുവൻ മോശമാക്കിയിരിക്കും. ശാസ്ത്രങ്ങളിൽ ഒരുപാട് കെട്ടുകഥകൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, നിങ്ങളിലും വളരെ കുറച്ചു പേർക്കെ ധാരണ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ബാക്കി ചിലർ ഒട്ടും തന്നെ മനസ്സിലാക്കുന്നില്ല. ബാബ കുട്ടികൾക്ക് എത്ര സ്നേഹത്തോടെയാണ് മനസ്സിലാക്കി തരുന്നത്. കുട്ടികളെ വളരെയധികം മാധുര്യമുള്ളവരായി മാറൂ. വായിലൂടെ സദാ ജ്ഞാനരത്നങ്ങൾ മാത്രം വീഴണം. നിങ്ങൾ രൂപ ബസന്താണ്. നിങ്ങളുടെ വായിലൂടെ കല്ലുകൾ വീഴരുത്. ആത്മാവിന് തന്നെയാണ് മഹിമയും ലഭിക്കുന്നത്. ആത്മാവ് പറയുന്നു, ഞാൻ പ്രസിഡന്റാണ്, ഇന്നയാളാണ്, എന്റെ ശരീരത്തിന്റെ പേര് ഇതാണ്. ശരി, ആത്മാക്കൾ ആരുടെ മക്കളാണ്? ഒരേ ഒരു പരമാത്മാവിന്റെ. അപ്പോൾ തീർച്ചയായും ബാബയിൽ നിന്ന് സമ്പത്ത് ലഭിക്കണം. അപ്പോൾ പരമാത്മാവിനെങ്ങനെ സർവവ്യാപിയാകാൻ സാധിക്കും? നിങ്ങൾക്കും അറിയാം, നമ്മളും ആദ്യം ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ എത്രത്തോളം ബുദ്ധി തുറക്കപ്പെട്ടു. നിങ്ങൾ ഏത് ക്ഷേത്രങ്ങളിലേക്ക് പോവുകയാണെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും, ഇതെല്ലാം അസത്യമായ ചിത്രങ്ങളാണ്. 10 കൈകളുള്ള ചിത്രം, തുമ്പയ്ക്കൈയുള്ള ദേവന്റെ ചിത്രം, ഇവ ഉണ്ടാകുമോ? ഇതെല്ലാം ഭക്തിമാർഗത്തിലെ സാമഗ്രികളാണ്. വാസ്തവത്തിൽ എല്ലാവരുടെയും സദ്ഗതി ദാതാവായ ഒരേയൊരു ശിവബാബയുടെ ഭക്തിയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് ഈ ലക്ഷ്മി നാരായണന്മാരും 84 ജന്മങ്ങൾ എടുക്കുന്നു. പിന്നീട് ഉയർന്നതിലും ഉയർന്ന ബാബ വന്ന് എല്ലാവർക്കും സദ്ഗതി നൽകുന്നു. ബാബയെക്കാളും ഉയർന്നവരായി മറ്റാരുമില്ല. ഈ ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ കുട്ടികളും സംഖ്യാക്രമത്തിലാണ് ധാരണ ചെയ്യുന്നത്. ധാരണ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? ചിലർ അന്ധന്മാരുടെ ഊന്നുവടിയാകുന്നതിന് പകരം സ്വയം അന്ധരായി തീരുന്നു. പാൽ നൽകാത്ത പശുക്കളെ ഗോശാലയിലേക്ക് അയക്കുന്നു. ഇവിടെയും പലർക്കും ജ്ഞാനപ്പാൽ നൽകാൻ സാധിക്കുന്നില്ല. വളരെയധികം പേർ പുരുഷാർത്ഥം തന്നെ ചെയ്യുന്നില്ല. നമുക്ക് മറ്റുള്ളവരുടെ നന്മ ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നില്ല. തന്റെ ഭാഗ്യത്തെക്കുറിച്ചുള്ള ചിന്ത പോലും ഇല്ല. എന്ത് ലഭിച്ചോ അത് നല്ലത് എന്ന് ചിന്തിച്ചിരിക്കുന്നു. അപ്പോൾ ബാബയും പറയുന്നു, ഇവരുടെ ഭാഗ്യത്തിലില്ല. തന്റെ സദ്ഗതിക്കുള്ള പുരുഷാർത്ഥം ചെയ്യണമല്ലോ. ദേഹി അഭിമാനി ആകണം. ബാബ എത്ര ഉയർന്നതിലും ഉയർന്നതാണ്. ബാബ വരുന്നത് നോക്കൂ, പതീത ലോകത്തിൽ പതീത ശരീരത്തിലാണ്. ബാബയെ വിളിക്കുന്നത് തന്നെ പതീത ലോകത്തിലേക്കാണ്. എപ്പോഴാണോ രാവണൻ ഈ ലോകത്തെ തീർത്തും ഭ്രഷ്ടമാക്കുന്നത്, അപ്പോഴാണ് ബാബ ഇതിനെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നത്. ആരാണോ നല്ല പുരുഷാർത്ഥം ചെയ്യുന്നത് അവർ രാജാ റാണിയായി മാറുന്നു. ആരാണോ പുരുഷാർത്ഥം ചെയ്യാത്തത് അവർക്ക് സാധാരണ പദവി ലഭിക്കുന്നു. ഭാഗ്യത്തിലില്ലെങ്കിൽ പുരുഷാർത്ഥം ചെയ്യാൻ സാധിക്കില്ല. ചിലരാണെങ്കിൽ വളരെ നല്ല ഭാഗ്യമുണ്ടാക്കുന്നു. ഓരോരുത്തരും അവനവനെ നോക്കൂ, ഞാൻ എന്ത് ഭാഗ്യമാണ് ഉണ്ടാക്കുന്നത് എന്ന്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, രൂപ് ബസന്തായി മാറി വായിലൂടെ സദാ ജ്ഞാനരത്നങ്ങൾ മാത്രം പൊഴിക്കണം. വളരെയധികം മധുരമായി മാറണം. ഒരിക്കലും കല്ലുകൾ, അതായത് കടുത്ത വാക്കുകൾ വരരുത്. രണ്ട്, ജ്ഞാനയോഗത്തിൽ തീവ്രഗതിയിൽ മുന്നേറി അവനവന്റെയും മറ്റുള്ളവരുടെയും നന്മ ചെയ്യണം. തന്റെ ഭാഗ്യം ഉയർത്താനുള്ള പുരുഷാർത്ഥം ചെയ്യണം. അന്ധരുടെ ഊന്നുവടി ആകണം. വരദാനം: ത്രിസ്മൃതി സ്വരൂപത്തിന്റെ തിലകം ധരിക്കുന്ന സമ്പൂർണ വിജയി ഭവ. സ്വയത്തിന്റെ സ്മൃതി, ബാബയുടെ സ്മൃതി, ഡ്രാമയുടെ ജ്ഞാനത്തിന്റെ സ്മൃതി, ഈ മൂന്നിന്റെയും സ്മൃതിയിൽ മുഴുവൻ ജ്ഞാനത്തിന്റെയും വിസ്താരം അടങ്ങിയിട്ടുണ്ട്. ജ്ഞാനത്തിന്റെ വൃക്ഷത്തിൽ ഈ മൂന്ന് സ്മൃതികളും ഉണ്ട്. വൃക്ഷത്തിന്റെ ആദ്യ ഭാഗം ബീജമാണ്. ആ ബീജത്തിലൂടെ രണ്ടിലകൾ വിരിയുന്നു. പിന്നീട് വൃക്ഷത്തിന്റെ വിസ്താരം ഉണ്ടാകുന്നു എന്നതുപോലെ മുഖ്യമാണ് ബീജമായ ബാബയുടെ സ്മൃതി. പിന്നെ രണ്ടിലകൾ അർത്ഥം ആത്മാവിന്റെയും ഡ്രാമയുടെയും മുഴുവൻ ജ്ഞാനം. ഈ മൂന്ന് സ്മൃതികളും ധാരണ ചെയ്യുന്നവർ സ്മൃതി സ്വരൂപ് ഭവ, അല്ലെങ്കിൽ സമ്പൂർണ വിജയി ഭവയുടെ വരദാനിയായി മാറുന്നു. സ്ലോഗൻ: പ്രാപ്തികളെ സദാ സമീപത്ത് വയ്ക്കൂ, എങ്കിൽ ബലഹീനതകൾ സഹജമായും സമാപ്തമാകും. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപത്തിന്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. സംഗമയുഗത്തിൽ ബ്രഹ്മകുമാരി കുമാരന്മാർ ഒരിക്കലും ഒറ്റയ്ക്കാകില്ല. കേവലം ബാബയുടെ കൂട്ടിന്റെ അനുഭവം, കമ്പൈൻഡ് സ്ഥിതിയുടെ അനുഭവം എമർജ് ചെയ്യൂ. ബാബ എന്റേത് തന്നെയാണ്, കൂടെ തന്നെയുണ്ട്, ഇങ്ങനെ വിചാരിക്കരുത്. മറിച്ച് കൂടെയുണ്ട് എന്നതിന്റെ പ്രാക്ടിക്കൽ അനുഭവം എമർജായിരിക്കണം. എങ്കിൽ ഈ മായയുടെ യുദ്ധം യുദ്ധമായിരിക്കില്ല, മായ പരാജയപ്പെടും. എന്താകും, ഇങ്ങനെ പരിഭ്രമിക്കാതിരിക്കണം. ധൈര്യത്തോടെ ഇരിക്കൂ. ബാബ കൂടെയുണ്ട് എന്ന സ്മൃതിയിലിരിക്കൂ. എങ്കിൽ വിജയം താങ്കളുടെ ജന്മസിദ്ധ അധികാരമാണ്. ഓം ശാന്തി.